പരിശുദ്ധനാമ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാന് നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കൊരു കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാന് നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാന് നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കഴിക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഇതിനെ കസ്തുതി, കർത്താവേ ഇതിനെ കസ്തുതി, പാപികളായതിന്റെ ഇടയാരോട് കരുണയെന്ന് വെച്ച് രാജാവിനെ കസ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശ്വസ്രോതിലെ ഫലഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ഉദ്ദേശം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യശക്തിയും മഹത്വനേക്കുന്നതൊക്കെയുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു പറയുമേ എന്നൊക്കെ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നിശ്ചയിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരതരഫലമായ നമ്മുടെ വിഷമിച്ചേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചിന്തമുള്ളതിനോടുത്തറേ മേതമ്പുരാന്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ചേതമ്പുരാന്റെ അമ്മയെ വേഴ്ചുകൊള്ളണമേ. ആമീൻ. മറിക്കുമോറ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും കർത്താവേ ഇരുന്നു കൊണ്ട് ഈ ടെലികോൺഫറൻസിൽ കൂടി വന്ന് ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ ചിന്തകളെ പങ്കുവയ്ക്കുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കർത്താവേ ഞങ്ങളുടെ പഠന കാര്യങ്ങൾ ക്രമീകരിക്കാനും ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. ആദ്യോടന്തം നല്ല കാര്യങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം തുടർന്നും വഴി നടത്തണമേ. ഞങ്ങളായിരിക്കുന്ന ദൈവകൃപയാലാണ്, പുകഴുവാനായിട്ടൊന്നുമില്ല. ദൈവം നൽകുന്നതെല്ലാം ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരവും കടങ്ങൾക്കും ഞങ്ങൾ നൽകണമേ. ദൈവകരുണയിലായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ഇതിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരും വിവിധ തരത്തിലുള്ള ഭാരങ്ങളിലൂടെയും പ്രയാസത്തിലൂടെയും ദൈനംദിനമായ ജീവിത പ്രാരാബ്ദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവര്, രോഗത്തിന്റെ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരുടെ നൊമ്പരങ്ങളുടെ നടുവിൽ കേടുന്നവര്, കർത്താവേ ശാരീരിക വിഷമതകളിലൂടെ മാനസിക പ്രയാസങ്ങളിലൂടെയും ആത്മീയമായിരിക്കുന്ന ചൂട് നഷ്ടപ്പെട്ടതിലൂടെയും ഒക്കെ വളരെ ഓർത്ത് വ്യാകുലപ്പെടുന്ന, വ്യക്തി ജീവിതത്തെ ഓർത്ത്, സ്വന്തം ജീവിതത്തെ ഓർത്ത് പ്രയാസപ്പെടുന്നവര് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ചൂടും അഗ്നിയും ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് പാപത്തെപ്പറ്റിയും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം നൽകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും യാഗജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേ സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമുക്ക് വീണ്ടും കൂടി വരുവാനായിട്ട് ദൈവം അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഭർത്തൃനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ അതിന്റെ പഠന കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പരസ്യമായ വിശുദ്ധ കുർബാന അതിന്റെ തുടക്കത്തില് യേശുക്രിസ്തുവിന്റെ ജനനം മുതല് പ്രോണോസ് പല രീതിയിലേക്ക് അതിന് നമ്മൾ ചിന്തിക്കുന്നു, അത് മാറ്റപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ജന്മത്തെ അനുസ്മരിക്കുന്ന ആദ്യ സംഭവത്തിൽ ക്രോണോസ് കർത്താവിന്റെ ജന്മം നടന്ന, അല്ലെങ്കിൽ ജന്മത്തിന് ശേഷം കർത്താവിനെ കിടത്തിയ പശുത്തൊട്ടിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അതിനുശേഷം കർത്താവിന്റെ പരിശുശ്രൂഷ നടന്ന ഇടങ്ങളായിട്ടും മാളികമുറിയായിട്ടും ഗോൽഗോഥായിട്ടും പിന്നീടത് കുരിശുമരമായിട്ടും പിന്നീടത് കല്ലറയായിട്ടും പിന്നെ പുനരുത്ഥാനം നടക്കുന്ന ഇടമായിട്ടും വീണ്ടും കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ അത് ഒലിവുമലയായിട്ടുമൊക്കെ ആ ക്രോണോസിങ്ങനെ മാറുന്നുണ്ട്. ഒരു ഒരു മണിക്കൂറിനിടയിൽ കർത്താവിന്റെ ദ ഹോൾ സാലിഫിക് എക്കോണമി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സാലിവേഷൻ എക്കോണമി, കർത്താവിന്റെ രക്ഷാകര ചരിത്രത്തെ മുഴുവൻ നമ്മൾ ഓർമ്മിക്കുകയാണ്. അതിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് നിന്നെ പ്രസവിച്ചു മറിയാമോ, നിന്നെയൊക്കെ മാമോദീസ നൽകിയ യൂഹാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നെ അപേക്ഷിക്കുന്നു. നിശാവതാരത്തിൽ ഈ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. അവർ രണ്ടുപേരും ശ്രേഷ്ഠമായ പദവിക്ക് അർഹരാണെന്നൊക്കെ നമ്മൾ കണ്ടു. ശുശ്രൂഷക്കാരൻ തിരിയെടുത്ത് പിടിച്ചിരിക്കുന്നത് യോഹന്നാൻ മാർത്താനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണെന്നും രണ്ടു വശങ്ങളിലെ ശ്ലീഹാവായനയുടെ സമയം വരെയും തിരി പിടിക്കുന്നുവെന്നും പിന്നീട് ഏവങ്കിലിയും വായിക്കുമ്പോൾ ആ തിരി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് വാസ് ബിഹഡഡ്, പിന്നീട് പ്രസക്തിയില്ല, യേശു ക്രിസ്തുവിന്റെ വചനം, പിന്നീട് ദൈവരാജ്യത്തിന്റെ വചനം ഘോഷിക്കപ്പെടുകയാണ് ഏവങ്കിലിയോൻ വായന. അങ്ങനെ മൂന്ന് വായനകൾ പൊതുലേഖനങ്ങൾ ആയിട്ട് വടക്ക് വശത്ത് വായിക്കുന്നു. പൂവിലെ ശേഷം എന്നുള്ളതിന് ശേഷം പൗലോസ്ലീഹായുടെ ഒഴികെയുള്ള പൊതുലേഖനങ്ങൾ, പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും വെളിപാട് പുസ്തകത്തിൽ നിന്നും യൂദായുടെ പുസ്തകത്തിൽ നിന്നും ഉള്ളതും അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള റീഡിങ്സുമാണ് അവിടെ വായിക്കുന്നത്. അതിനുശേഷം പൗലോസ്ലീഹ എന്നുള്ള കേസിന് ശേഷം പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നുള്ളത് മാത്രം വായിക്കുന്നു. പിന്നീട് ആ സമയം വരെയും തിരി പിടിച്ചുകൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് തിരി മാറ്റുന്നു എന്നതിന്റെ അർത്ഥം യോഹന്നാന്റെ തല ഛേദിക്കപ്പെടുന്നു, ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. തിരി പിടിച്ചു നിൽക്കുമ്പോൾ ശുശ്രൂഷക്കാരൻ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ നമ്മൾ ഉല്ലസിപ്പാനായിട്ട് ഇച്ഛിച്ചു എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അങ്ങനെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് അല്പസമയത്തേക്ക് പ്രകാശം നൽകി പിന്നീട് അത് നഷ്ടപ്പെടുന്നു. പിന്നീട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശു ക്രിസ്തുവിലൂടെ പ്രസംഗിക്കപ്പെടുകയാണ്. മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ട് സുവിശേഷ വായനകൾ നമ്മൾ അതിനു വേണ്ടിയാ കേട്ടോ. നമ്മൾ സുവിശേഷ വായനകളൊക്കെ നടത്തുമ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ടാ. അത് പെന്തക്കോസ്തുകാർ പറഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് തൃപ്തി വരികയുള്ളൂ. അവർ പറയുമ്പോഴേ നമുക്ക് എല്ലാ ആഴ്ചയിലും സുവിശേഷം വായിച്ചു കേട്ടാലൊന്നും മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാലൊന്നും നമുക്ക് അറിയാൻ മേല. പിന്നെ അതുപോലെ തട്ടവും മുട്ടവും ഒക്കെ കിട്ടുമ്പോഴാ മാനസാന്തരം നമുക്കുണ്ടാകും. അപ്പൊ ഇതെല്ലാം ഓരോ പ്രാവശ്യവും ഇതിൽ സംബന്ധിക്കുമ്പോൾ അനുതാപത്തോടുകൂടി ഇനി MMVS ആൾക്കാരെ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ അനുതാപത്തോടും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ടും, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നുള്ള അഹന്തയോടല്ല, ഒരിക്കലും അഹന്ത നമുക്ക് ആവശ്യമില്ല, നിഗളം നമ്മൾക്ക് ആവശ്യമില്ല, നിഗളത്തോടല്ല. നമ്മൾ അറിവ് ചീർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഒത്തിരി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് നമ്മളെ ചീർപ്പിക്കും, ഒത്തിരി ചീർപ്പിക്കും. അങ്ങനെ ചീർത്തു പോകരുത്. വളരെ താഴ്മയുടെ അനുഭവത്തിൽ വേണം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനായിട്ട്. ഈ അറിവെല്ലാം നമ്മളെ താഴ്മയിലേക്കും വിനയത്തിലേക്കും കൊണ്ടുവരികയും അറിവില്ലാത്തവർക്ക് മനോവിനയത്തോടുകൂടി നമ്മുടെ വാക്കുകളൊക്കെ, എനിക്ക് തോന്നുന്നു ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല, വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയിപ്പിക്കുക, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുമല്ല സംസാരിക്കുന്നത്. ഞാനിത് ഞാൻ നേരിട്ട് തൂപ്പറ്റി വാഴവിലേക്ക് കയറാനായിട്ടാ എടുത്തു വെച്ചേക്കാം മുമ്പിൽ, പക്ഷെ ഇതങ്ങ് പറഞ്ഞു പോവുക. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല, അത് ആവശ്യമുള്ളവരെല്ലാം കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പറയാതിരിക്കാനും മേലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ നിഗളം, നിഗളം എന്ന് പറയാൻ ദൈവം എതിർത്തു നിൽക്കുന്ന ഏറ്റവും വലിയ തിന്മയാ തിരുവചനത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം അഹന്തയും നിഗളവും. അത് നമ്മൾ അവിടെയാണ് മലാഹമാർ വീണുപോയത്, ഈ നിഗളത്തല അഹങ്കാരത്തല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അറിയുന്നവരും വിനയത്തോടുകൂടി വേണം ഇതിൽ സംബന്ധിക്കാനായിട്ട്. സുവിശേഷം വായിച്ചു കേൾക്കും മനസാന്തരപ്പെടണം. മനസാന്തരപ്പെട്ട സുവിശേഷം കേട്ട് 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 കുറെ പ്രസംഗങ്ങൾ പിന്നെ അതിനെ മാറിക്കിട്ട് അതൊന്നുമല്ല കാര്യം. അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. ഒരു പ്രസംഗം കേട്ടില്ലെങ്കിലും ഏതോസം വായിച്ചു കേട്ടാൽ മാനസാന്തരപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ദൈവത്തിന് അത് സാധ്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ചകൊണ്ട് വേണം അത് സംബന്ധിക്കാൻ. അതിനുശേഷം പ്രൊമിയോൻ സദറ വായിക്കുന്നു. പ്രൊമിയോൻ സദറ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ദൂപ്പിറ്റി വാഴുവിന്റെ ക്രമത്തിലേക്ക് വരുന്നത്, ബ്ലെസ്സിങ് ഓഫ് ദി സെൻസർ. അതിന് ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ കുറച്ച് വാക്യങ്ങൾ വായിപ്പിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം, മാലാഖി 1:11, വെളിപാട് 5:8, 8:3-4 ഒക്കെ വായിച്ചതായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്. കഴിഞ്ഞ ആഴ്ച സംബന്ധിക്കാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി, വിശദീകരണങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ധൂവം നമ്മൾ അർപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തുടക്കം പെട്ടെന്ന് വായിച്ചു. 8:21.
യഹോവ സൗരസവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം ഇലയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല.
അതായത് കാര്യം ഭൂമിയുള്ള കാലത്തോളം ഈ ലോകാവസാനം ലോകാവസാനം എന്ന് പറഞ്ഞ് പലരും പേടിപ്പിക്കുന്നുണ്ട്. ചുമ്മാതാ ആ ലോകാവസാനം എന്ന് പറയുന്നത് ഡിസംബർ 21 ലോകം അവസാനിക്കും. അത് കഴിഞ്ഞ് നടക്കാതെ വരുമ്പോ പിന്നെ മാർച്ച് ഇന്നത്രായി 20-ാം തീയതി ആ ഇന്ന് 15, 16-ാം തീയതി 15-ാം തീയതി ലോകം അവസാനിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെയൊന്നും അതൊന്നും അവസാനിക്കുകയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഭൂമിയുള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവെങ്കിലേ ഇതെല്ലാം പോവുള്ളൂ. ദൈവം സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ ആ പാദപീഠമാ പാദപീഠം. ആ പാദപീഠത്തെ നശിപ്പിക്കാനായിട്ടാണോ അങ്ങനെ ഈ വല്ലവരും പറയുന്ന കേട്ടതിന്റെ പുറകെ നമ്മുടെ ഈ പെണ്ണുങ്ങൾക്ക് എവിടെയെങ്കിലും വല്ലതും കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഹാലളകും, ഉടനെ പിന്നെ അതിന്റെ പുറകെ ഞാൻ പറഞ്ഞല്ലേ പൗലോസിക പറഞ്ഞത്, വായിച്ചു വായിച്ചു തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ വായിച്ച്.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാ മനുഷ്യർ സ്വപ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശിഷ്ടരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി
ത്യജിക്കുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക അവിടെ നിന്ന് ഞാൻ ഇച്ചിരി തേങ്ങാപ്പേര് എടുത്ത് ഈ പാർട്ടികളെ കാണാൻ എവിടെ പോണം ചിന്തിച്ചാ മതി, പറയണ്ട മറുപടി പറയണ്ട. ഈ ഇത്രയും ഗുണഗണങ്ങൾ പറഞ്ഞ ആൾക്കാരെ കാണണമെങ്കിൽ എവിടെ പോണെന്ന് മറുപടി പറയണ്ട. ഈ വചനം വേറെ ആർക്കാണ്ട് എഴുതി വെച്ചേക്കുന്നതല്ല, നമുക്കൊക്കെ വേണ്ടിയാ. എന്റെയും നിങ്ങളുടെയും ജീവിതമായിട്ട് തട്ടിച്ചു നോക്കണം. ഇപ്പൊ ഇത്രയും വിശദീകരിക്കാൻ പോയ 1 മണിക്കൂറും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പോട്ടെ ബാക്കി വായിച്ചേ.
വീടുകളിൽ നൂല് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയില്ലാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു.
കണ്ടോ, പഠിപ്പിന് കുറവൊന്നുമില്ല. എത്ര പഠിച്ചാലും സത്യത്തിന് പരിജ്ഞാനം ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് പൗരസ്ത്രീയ പറഞ്ഞ ഞാൻ കൂട്ടി തന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മളിത് എവിടെയെങ്കിലും എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ലോകാവസാനോ ഇപ്പൊ അത് നശിച്ചു പോയി ഇതിന് പുറകെ ഇങ്ങനെ പോകരുത്. സത്യം പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നിലനിൽക്കണം. സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിലനിൽക്കണം. അത് മറ്റുള്ളവരെ വളരെ ശാന്തമായിട്ട് പഠിപ്പിക്കണം, സ്വസ്ഥമായിട്ട്, വിനയത്തോടെ, അഹങ്കാരത്തോടല്ല, വിനയത്തോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ആകട്ടെ, ദൈവത്തിന്റെ സൗരഭ്യ വാസന ദൈവം മണത്തപ്പോഴ് ദൈവം നശിപ്പിച്ചു കളയുകയെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഭൂമർപ്പിക്കുന്നത്. നോഹയും പിള്ളേരും ചെയ്ത കാര്യ മാലാഖി 1:11 വായിക്കും. മാലാഖി 1:11.
സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു.
അതും ദൈവത്തിന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അത് അർപ്പിക്കുന്നെ. അതാ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അർപ്പിക്കുന്നത്. വെളിപാട് 5:8 പഴയ നിയമത്തിൽ നിന്നാണ്, പുതിയ നിയമം ഇരിക്കെ വെളിപാട് 5:8.
വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുള്ള ധൂപവർഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു.
അതാ അവര് വീണ ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞ് 24 മൂപ്പന്മാര് ധൂപകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. 8:3-4 ഇവരുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ധൂപവർഗം വായിച്ചു. 8:3-4 നമ്മൾ വായിച്ച കഴിഞ്ഞ ആഴ്ച നിർത്തി. എപ്പോഴും കേൾക്കുന്ന വാക്യാ, എന്നാലും വീണ്ടും വീണ്ടും കേൾക്കാം.
മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി.
ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ധൂപവർഗവും എല്ലാം കൂടെ ദൈവസന്നിധി കയറും. ദൈവപ്രസവിത്രി കന്യകമറിയാമിന് ഉയരുന്നു പോയാറിൽ സുഖപരിമള ധൂപം. വയാർ എന്ന് പറഞ്ഞാൽ വായുമണ്ഡലം, വായുമണ്ഡലത്തിലേക്ക് സുഖകാര്യങ്ങളൊക്കെ ഉയരുന്ന ദൈവസന്നിധിയിലേക്ക് കയറുന്നു. അതുകൊണ്ടാണ് ധൂപം ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ധൂപക്കുറ്റി വാഴുവിന്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. വ്രത സത്യവിശ്വാസിക്ക് ആരാധനയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ധൂപകലശവും ധൂപാർപ്പണവും. പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലും പ്രകാരവും വെളിപാട് പുസ്തകത്തിലെ ഉദ്ധരണികളിലൂടെ ഈ കാര്യങ്ങൾ സ്പഷ്ടമാകുന്നു. ആയതിന് ഉദാഹരണമാണ് 24 മൂപ്പന്മാർ ധൂപകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ സാഷ്ടാംഗം വീഴുന്നത്. അത് നമ്മൾ കണ്ടുകഴിഞ്ഞു. വിശുദ്ധ സഭയുടെ ആരാധനയിൽ എല്ലാം പരിശുദ്ധ ത്രിസ്വത്തിന്റെ സാന്നിധ്യം, വിശുദ്ധ മാലാഖമാരുടെ സ്തുതി സ്തോത്രങ്ങളും ഗാനാലാപങ്ങളും, കടന്നുപോയ വിശുദ്ധരായ വിശ്വാസികളുടെ ആരാധനാപൂർവമായ സാന്നിധ്യം ഉൾക്കൊള്ളുന്നു. ഇതിനൊക്കെ എല്ലാ വാക്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എബ്രായ ലേഖനം 12:1-21 വാക്യങ്ങളിലെല്ലാവരും ഉണ്ട്. പരിശുദ്ധ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഓരോ ആരാധനയിലും ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചതാണ്. ധൂപ കുറ്റിയിൽ പരിശുദ്ധ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. അത് വിശദീകരിക്കാം, ഞാനത് അവിടോട്ട് വരുമ്പോൾ പറയാം. എന്നാലും ക്രിസ്തുവും വെളിപ്പെട്ട ഒരു അവസരം എന്ന് വായിച്ചു. മത്തായി 3:16-17 വാക്യം, അതടുത്ത ശേഷം 3:16-17 വാക്യം.
യേശു സ്നാനമൂർത്തം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ വെളിഞ്ഞ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി.
അപ്പൊ എന്തൊക്കെയാ, പുത്രനാം ദൈവം അവിടെ മനുഷ്യാവതാരം ചെയ്ത് നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു, പ്രാവിന്റെ രൂപത്തിൽ വന്നു. പിന്നെ ഒരു ശബ്ദം കേട്ടു. ആരുടെ ശബ്ദം? അത് പിതാവിന്റെ ശബ്ദം, പിതാവാം ദൈവത്തിന്റെ ശബ്ദം. അപ്പോ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇവനെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹീസ് ദ അനോയിന്റഡ് വൺ, ഹീസ് ദ മെസ്സായ എന്നുള്ളത്. അങ്ങനെ ക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവിന്റെ ശബ്ദം അല്ലെങ്കിൽ യോഹന്നാന്റെ ഷൂവിൽ നിന്നുകൊണ്ട് പറഞ്ഞാല് യോഹന്നാൻ പുത്രനെ തൊട്ടു, പിതാവിനെ കേട്ടു, പരിശുദ്ധാത്മാവിനെ കണ്ടു പ്രാവിന്റെ രൂപത്തിൽ. അതെല്ലാം വളരെ സ്പഷ്ടമായി നമ്മുടെ നഗ്ന ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ട് പരിശുദ്ധ തൃത്വത്തെ യോഹന്നാൻ തിരിച്ചറിഞ്ഞു. അത് ഒരു അവസരം. അപ്പോൾ ആ പരിശുദ്ധ തൃത്വത്തെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. ഹോളി ട്രിനിറ്റി ഈസ് ഫുള്ളി റിവീൽഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ദ പ്രീസ്റ്റ് ഫസ്റ്റ് പ്രേസ് ടു ഫാദർ, പിതാവാം ദൈവത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ധൂപക്കുറ്റി വാഴുവിന്റെ ക്രമത്തിലേക്ക് വരുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിന് കുറച്ചുകൂടെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ മാലാഖമാരുടെ ഗാനങ്ങളോടൊപ്പം ധൂപകലശത്തിൽ നിന്ന് ഉയരുന്ന പുക, നമ്മുടെ ആരാധന, ഇതെല്ലാം ഉയരങ്ങളിലേക്ക് ഉയരുന്നു. ധൂപക്കുറ്റി സഭയെ പ്രദാനം ചെയ്യുന്നു എന്നാണ് അടുത്ത ഹെഡിങ് തിരുമേനി എഴുതിയിരിക്കുന്നത്. ധൂപക്കുറ്റി സഭയെ പ്രദാനം ചെയ്യുന്നു. ധൂപക്കുറ്റി പ്രതിനിധീകരിക്കുന്ന വിശുദ്ധ സഭയെയാണ്. ഇതിലെ 4 ചങ്ങലകൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹനീയ സാന്നിധ്യവും 12 മണികൾ പുതിയ ഇസ്രയേലിന്റെ മൂപ്പന്മാരായ 12 സ്ലീഹന്മാരും, അതിൽ 72 കണ്ണികൾ 72 അറിയിപ്പുകാരെയും പ്രദാനം ചെയ്യുമ്പോൾ മുകൾത്തട്ട സ്വർഗീയ സഭയും കീഴ്ത്തട്ട ഭൗമിക സഭയുമാണ്. എന്റെ ഒരു വിശദീകരണം പറയാം. The priest first prays to Father by holding one chain of the censer. Holy is the Holy Father. Parishuddhanaya Pidava, Parishuddhan Kadish, Abo Kadish, Abo Pidava, Kadish, Holy. Nullam Kariya. അപ്പോൾ പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചങ്ങലയെ പിടിക്കുന്നു. 4 ചങ്ങലകളാണെന്ന് ഇവിടെ നമ്മൾക്കറിയാവല്ലോ, 4 ചങ്ങലകൾ. അത് കഴിഞ്ഞിട്ട് ഹോളി ഈസ് ദ ഹോളി സൺ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ചങ്ങലെ പിടിക്കും? 2 ചങ്ങലകൾ കൂട്ടിപ്പിടിക്കും. 2 ചങ്ങലകൾ എന്താണെന്നറിയാവോ? ദ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹി ഈസ് ഫുള്ളി മാൻ ആൻഡ് ഫുള്ളി ഗോഡ്. പരിപൂർണ ദൈവവും പരിപൂർണ കംപ്ലീറ്റ് ഹ്യൂമൻ ആൻഡ് കംപ്ലീറ്റ് ഗോഡ്. പരിപൂർണ ദൈവത്വം, പരിപൂർണമായിരിക്കുന്ന മനുഷ്യത്വം, അത് ഒന്നും മനുഷ്യത്വത്തിൽ യാതൊന്നും കുറവില്ല യേശു ക്രിസ്തുവിന്. ദൈവത്വത്തിൽ എസൻസിൽ യാതൊന്നും കുറവില്ല, ദൈവത്വത്തിൽ യാതൊന്നും കുറവില്ല. അത് 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 രണ്ട് അതിന് അതുകൊണ്ടാണ് ആ 2 ചങ്ങലകൾ കൂട്ടിപ്പിടിക്കുന്നത്. പരിശുദ്ധനായ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു ചങ്ങല, പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 ചങ്ങലകൾ പിടിക്കുന്നത് അതുകൊണ്ടാണ്. ശേഷം ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ. ഇപ്പോഴും പരിശുദ്ധ റൂഹയെ പറ്റി പറയുമ്പോൾ റൂഹോ ഹായോ കദീശ പറയും. ജീവൻ ജീവനുള്ളവനായ റൂഹ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് നൽകുന്ന, നമ്മളെ നമ്മളെ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന, നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നതാണെന്നുള്ള ബോധ്യം തരാനായിട്ടാണ് റൂഹോ ഹയോ കാദീശോ. ഹോളി ഈസ് ദ ലിവിംഗ് ഹോളി ഫാദർ, ഹോളി ഹോളി സ്പിരിറ്റ് എന്ന് പറയും, ലിവിംഗ് ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധ ജീവൻ നൽകുന്ന പരിശുദ്ധ റൂഹ എന്ന, ജീവനുള്ളതും ജീവൻ നൽകുന്നതുമാണ് പരിശുദ്ധ റൂഹ. അതുകൊണ്ടാണ് നാല് ചങ്ങലകൾ അങ്ങനെ പിടിക്കുന്നത്. പിന്നീട് അതിൽ 12 മണികളുണ്ട്. ഓരോ ചങ്ങലകളിലും 3 മണികൾ വീതം, 12 മണികൾ. ഇനിയിപ്പം അവിടെ പള്ളി പോയി എണ്ണി നോക്കുകയൊന്നും ചെയ്യരുത്. ചിലപ്പോൾ ഒരു മണി എവിടെയെങ്കിലും പൊഴിഞ്ഞു പോയി കാണും, വഴക്കൊന്നും ഉണ്ടാക്കരുത് പോയി. ഇതെല്ലാം അതിന്റെ സിസ്റ്റം ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ പോയി ഇപ്പം തപ്പി നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ കടകളിലൊക്കെ ഉണ്ടാക്കുന്നതാ, ചിലപ്പോൾ അത് ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, അതൊക്കെ ക്ഷമിച്ചേക്കണം. പക്ഷെ ഉദ്ദേശം ഇതാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ 12 മണികളുണ്ട്, 12 സ്ലേഹന്മാരെ ആണ് സൂചിപ്പിക്കുന്നത്. ഓരോ ചങ്ങലകളും 72 കണ്ണികൾ കൊണ്ടുണ്ടാക്കണമെന്ന, വളരെ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ അതിന്റെ നീളം കൂടിപ്പോകും കുറഞ്ഞു പോകും ഒക്കെ ചെയ്യും, 72 ചങ്ങലകളുടെ കണ്ണികളുടെ വലിപ്പം അനുസരിച്ചൊക്കെ 72 കൂടുതൽ കണ്ണികളൊക്കെ കാണും. പക്ഷേ തത്വത്തിൽ 72 കണ്ണികൾ കൊണ്ടാണ് ഓരോ ചങ്ങലയും പണിയേണ്ടത് എന്നുള്ളതാണ്. 72 കണ്ണികൾ എന്ന് പറയുന്നത് 72 അറിയിപ്പുകാരെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. 12 അപ്പോസ്തലന്മാർക്ക് ശേഷം 72 പേരെ കർത്താവ് ഈരണ്ട് ഈരണ്ടായിട്ട് അയച്ചതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജാതികളിൻ വഴി പോകരുത്, ചുമറ പുറപ്പവനം പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ 72 അറിയിപ്പുകാരെയും പ്രദാനം ചെയ്യുക. എന്നിട്ട് ഈ ധൂപക്കുറ്റിയുടെ മേളിലത്തെ തട്ടുണ്ടല്ലോ, മേളിലത്തെ തട്ടുണ്ട്, അത് സ്വർഗീയ സഭയെ സൂചിപ്പിക്കുന്നു. കീഴ്ത്തട്ട് ഭൗമിക സഭയാണ്, താഴത്തെ തട്ട് ഭൗമിക സഭയാണ്. ഇനി അതിലുപയോഗിക്കുന്ന കരി പാപികളായ മനുഷ്യരെ പ്രദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, കരിയുടെ നിറം നമുക്കറിയാം. പുരോഹിതൻ കറുത്ത കുപ്പായമാണ് ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വന്തം പാപങ്ങളും മനുഷ്യരുടെ പാപങ്ങളും വഹിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ വാദിക്കുന്നത് അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണല്ലോ എന്ന് പറഞ്ഞാൽ, ഈ കരി നമ്മളിടുമ്പോൾ ചാർക്കോൾ റെപ്രസെന്റ് ദ സിൻ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ അല്ലെങ്കിൽ ബിലീവിംഗ് പീപ്പിളിന്റെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സിന്മയെ, നമ്മുടെ ഒക്കെ പാപങ്ങളെയാണ് കറുപ്പ് പ്രതിദാനം ചെയ്യുന്നത്. എന്നാൽ അതിൽ ജ്വലിച്ച് പ്രകാശിച്ച് തീകോളം പോലെ നിൽക്കുന്ന ധൂപകുറ്റിയിലെ കരി പരിശുദ്ധാത്മാവിനാൽ വെണ്ണയാക്കപ്പെട്ട് ശുദ്ധീകരിക്കും. ഞാനത് എപ്പോഴും വായിപ്പിക്കുന്ന ഒരു വാക്യമാണല്ലോ, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന്. കാണാതെ പറയാൻ പറ്റുമോ? എബ്രായർ 12 അവസാനത്തെ വാക്യം, 12 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ ജീവൻ നൽകുന്ന ദഹിപ്പിക്കുന്ന അഗ്നി, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കരിയിൽ ഉണ്ടാകുമ്പോൾ ഈ കരി മുഴുവൻ ഏത് കളറാകും, അല്ലെങ്കിൽ ഏത് കളറാകണം? ചുവപ്പാകണം. ഈ ഈ ആ കരി മുഴുവൻ, കരിക്കട്ട മുഴുവൻ കനൽക്കട്ടയായിട്ട് മാറണം. ആ കനൽക്കട്ടയായിട്ട് മാറുന്നതാണ് നമ്മള് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ പന്തക്കോസ്തിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിപ്പിക്കുന്നതാണ്. ചാരം മൂടി കിടക്കുമായിരുന്നു, ഊതിപ്പെരിപ്പിക്കണം, ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കരി പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ ജ്വലിക്കപ്പെടുക. അങ്ങനെ ജ്വലിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ വെണ്മയാകപ്പെട്ട് ശുദ്ധീകരിച്ച് പ്രഭാപൂരിതമായ ജീവനോടിരിക്കുന്ന വിശുദ്ധരുടെ സംഘം, അത് ഉൾക്കൊള്ളുന്ന സഭയ, ആയതിലേക്ക് കാർമികൻ കുന്തിരിക്കത്തെ 3 പ്രാവശ്യം ആശീർവദിച്ച് ഇടുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നാം പ്രാപിക്കുമാറാകട്ടെ എന്ന് ചൊല്ലിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും അത് പറഞ്ഞുകൊണ്ടാണല്ലോ കുന്തിരിക്ക വിടുന്നത്. അത് ചൊല്ലി വാഴ്ത്തപ്പെട്ട കുന്തിരിക്കും ജലിച്ചു നിൽക്കുന്ന ധൂപകുറ്റിയിലേക്ക് ഇടുമ്പോൾ പ്രഭാപൂരിതമായ സഭയിൽ നിന്ന് അനുഗ്രഹീതമായ പുകയും അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും ഉയരങ്ങളിലേക്ക് കയറുന്ന സമയത്ത് കാർമികൻ ചൊല്ലുന്നു, ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ദൈവത്തോട് കീർത്തിച്ച് ഇപ്രകാരം ചൊല്ലുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ തൃത്വത്തിൽ ഓരോ ആളത്വങ്ങളെയും അനുസ്മരിച്ച് കീർത്തനം അർപ്പിക്കുന്നു. ഈ കീർത്തനം സഭയുടേതായി ഉയരങ്ങളിലേക്ക് കയറുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ പുരോഹിതൻ കാതി ചത്ര നീട്ടി പിന്നെ അത് സംഗതിയൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കി നിൽക്കാനായിട്ടല്ല. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മളും അതിനോട് ചേർന്ന് നിശബ്ദമായി നമ്മൾ ആമീൻ ഓരോ ഓരോ ഇതിന്റെ അവസാനം ആമീൻ എന്ന് നമ്മൾ പറയും. അപ്രകാരം തന്നെ അതിനെ അംഗീകരിക്കുക, നമ്മളെ റെപ്രസെന്റ് ചെയ്ത് എല്ലാവരും കൂടെ കിടന്നാൽ വെച്ചാൽ ബഹളം ആകുമല്ലോ എന്ന് കരുതിയിട്ട ഈ പുരോഹിതൻ മാത്രമല്ല അതിനുവേണ്ടി ചൊല്ലാൻ വേണ്ടിയുള്ള ഒരാള് ചൊല്ലുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, കാരണം അത് ബുദ്ധിയുള്ള ആരാധനയാണ് കേട്ടോ, ബുദ്ധിയുള്ള ആരാധന. അത് ഞാൻ ഇത് ഔട്ട് ഓഫ് സിലബസ് എന്നാലും പറഞ്ഞേക്കാം. എങ്ങനെ ആരാധന അണയ്ക്കേണ്ടത് ബുദ്ധിയോടുകൂടിയാ. നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ റോമർ 12-ാം അധ്യായം വായിച്ച് എങ്ങനെ ആരാധന അണയ്ക്കണ്ടേ? ആ മതി, അത്ര പറഞ്ഞാ മതി, വായിച്ചില്ലേലും കുഴപ്പമില്ല. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അല്ലെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അതാ സമാനത്തിൽ പറയുന്ന, അതാ ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം. ബുദ്ധിയുള്ളതാണോ? കൊരിന്തി ലേഖനം 1-ാം കൊരിന്തി ലേഖനം 14-ാം അധ്യായത്തിന് 15-ാം വാക്യം വായിക്കും.
ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും.
അപ്പൊ എങ്ങനെ വേണം? ആത്മാവ് മാത്രം പോരാ, ബുദ്ധി വേണം. ബുദ്ധിയുള്ള ആരാധന കേട്ടോ, ആ ബുദ്ധിയുള്ള ആരാധന. അത് ബുദ്ധി കൊണ്ട് പാട്ട് പാടണം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം. ഇനിയും 15-ാം അധ്യായത്തില് ബുദ്ധിയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാൻ അത് ഒന്ന് എടുത്തോട്ടെ വായിക്കാം. നമ്മൾ ഈ അന്യഭാഷ പറഞ്ഞ് ബഹളം വെക്കരുത് എന്നുള്ളത് നമ്മൾ ഇന്നാളെ കണ്ടപ്പം കണ്ടതാ. എന്നാലും അതൊന്ന് ഇപ്പം സംഗതി ഉള്ളത് കൊണ്ട് നമ്മളെ പ്രതിനിധീകരിച്ച പുരോഹിതൻ ചൊല്ലുന്നെന്നുള്ളത് പറയാനായിട്ടാണ് ഞാനീ പറയുന്നത്. 14-ാം അധ്യായത്തിൽ തന്നെ 28-ാം വാക്യം വായിച്ചു.
ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ?
അതുകൊണ്ടാ എല്ലാരും കൂടെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായോ? സഭയിലെ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോ എല്ലാരും കൂടെ കിടന്ന് കൽമ കൽമ കൈസ കൈസ കർത്താവ് അറിയാവല്ലോ അറിയാവല്ലോ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഭ്രാന്തുണ്ടെന്ന് പറയുമെന്ന്. അതുകൊണ്ട് 24-ാം വാക്യം എന്നാ പറയുന്നത്? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസ ആ പ്രവചനം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ചെയ്യണമെന്നാ. കാരണം കേട്ടോ, ആ ബുദ്ധി എന്നാന്നാ ഞാൻ പറഞ്ഞു തരാം. 19-ാം വാക്യം വായിക്കും. അതാ ബുദ്ധി.
വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരിൽ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു.
രണ്ടാമതാ കാര്യം, ആരാധനയ്ക്ക് വരുമ്പോഴേ ആ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഇല്ലാത്ത ആരാധന ചെയ്യരുത്. ഈ ബുദ്ധി ഇല്ലാത്തടത്തോട്ട് പോവുകയും ചെയ്യരുത്. ഈ വട്ട് പിടിച്ച പോലെ കിടന്ന് ആക്ട് കാണിക്കുന്നതല്ല ഇത്. തിരുവചനം വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ കിടന്ന് അതുകൊണ്ട് ഹാർമോണിയസ് ആയിട്ട് ചൊല്ലണോ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അതാ. അതുകൊണ്ട് പുരോഹിതൻ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുമ്പോൾ കൊട്ടയ്ക്കാ കോറയ്ക്കാന്നും പറഞ്ഞ് അവിടെ നിന്നാ പോരാ. ഇത് ആ ചൊല്ലുന്നത് അതിനോട് ചേർന്ന് മനസ്സ് ചേർന്ന് ചേർന്ന് ചൊല്ലണം. ആ പുരോഹിതൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളാ ദൈവസന്നിധി. അതിനാ നമ്മൾ ആമേൻ പറയുന്നത്. നമുക്ക് അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ സ്തോത്രത്തിന് ആമേൻ പറയണം കേട്ടോ. സ്തോത്രത്തിന് ആമേൻ പറയണം. അതുകൊണ്ടത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഞാൻ അതുകൊണ്ട് ഒന്ന് വായിച്ചു, ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. 16-ാം വാക്യം.
ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മബലമില്ലാത്തവൻ നീ പറയുന്ന തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും?
നന്നായി സ്തോത്രം ചൊല്ലുന്ന സത്യം മറ്റവൻ ആത്മീയ വർധന വരുന്നില്ല താനും കേട്ടോ. അതാ അതാ പറയുന്നത്. അത് എല്ലാരും സ്തോത്രം ഈ എല്ലാരും കൂടെ കിടന്ന് ആത്മാവിലായി ബഹളം വെക്കണ്ടെന്നാ പൗലോസിലേ അവിടെ പറയുന്നത്. വളരെ കൃത്യമാണ് തിരുവചനം, വളരെ കൃത്യമായിട്ടാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാ നമ്മള് ബുദ്ധിയുള്ള ആരാധന ആ സ്തോത്രത്തിന് ആമേൻ പറയുന്നത്. ആരാ ഈ സ്തോത്രം പറയുന്നത്? പുരോഹിതൻ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് സ്തോത്രം പറയുക. ആ ബോധം ഉണ്ടായിട്ട് വേണം ആമേൻ പറയാൻ. അയലോക്കംകാരം തട്ടുമ്പോഴോ ഉറക്കത്തിൽ നിന്നോണ്ടോ അല്ല ചെയ്യേണ്ടത്. അത് പുരോഹിതൻ സ്തോത്രം ചൊല്ലുമ്പോൾ ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആമേൻ പറയുക. ആ സ്തോത്രത്തിന് നമ്മൾ ആ സ്തോത്രത്തിന് ആമേൻ പറയുന്നേ. പിതാവായ ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്നത് നമ്മളെ റെപ്രസെന്റ് ചെയ്താ പറയുന്നേ. അതിനാ നമ്മൾ ആമേൻ പറയുന്നേ. അപ്പൊ ഓരോ ആമേൻ പറയുമ്പോഴും എന്തോ അമേളി പറഞ്ഞെന്നുള്ള ബോധ്യപ്പെട്ടിട്ട് ഇവിടെ ഒരു നിങ്ങളൊരു ഒപ്പിടാൻ പോവുകയാണെങ്കിലേ ചുമ്മാ അങ്ങ് കയറി ഒപ്പിടുകയല്ല, നാട്ടിലായിരുന്നപ്പോ ഒപ്പിടുവായിരുന്നു, ഇവിടെ വന്നിട്ട് ഒപ്പിടുകയല്ല. എന്ത് ചെയ്താൽ എന്തുകൊണ്ടാ? നമുക്കറിയാം അത് അബദ്ധത്തിലേക്കാണ് പോകുന്നത്, നമ്മൾ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ബുദ്ധി, അതാ ബുദ്ധി ഉപയോഗിക്കുക, ആരാധനയിൽ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾ മനസ്സിലെത്തി ഈ 14-ാം അധ്യായമൊക്കെ നന്നായിട്ട് പഠിക്കണം, അതാ ആരാധനയിൽ ബുദ്ധി ഉപയോഗിക്കണം. അതുകൊണ്ട് പുരോഹിതൻ ചൊല്ലുമ്പോൾ ആമേൻ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിലേക്ക് കയറുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ കീർത്തനം സഭയുടേതായിട്ട് ഉയരങ്ങളിലേക്ക് കയറുന്നു എന്നുള്ളത് വിശദമാക്കാനായിട്ട് ഞാനിതെല്ലാം പറഞ്ഞു. അപ്രകാരം തന്നെ എന്നർത്ഥമുള്ള ആമേൻ ചൊല്ലുന്നു. ഇവിടെ സഭയെ മൊത്തമായിട്ടാണ് ആശീർവദിക്കുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. അത് ഇംഗ്ലീഷിലൊന്ന് മനസ്സിലാക്കാനായിട്ട് ലിവിങ് സാക്രിഫൈസ് എന്ന് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേർ ഉപയോഗിക്കുന്ന അതിൽ കുറച്ചുകൂടെ വിശദീകരണങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു വായിച്ചു അങ്ങ് പോകാം. The priest was praised to the Father by holding one chain of the censer, the priest to the Son, the Lord, by holding two chains. It shows the admitted declaration of the human as well as godly nature of Lord Jesus. He then prays to the Holy Spirit by holding a fourth chain after offering incense to Holy Trinity. The incense is offered to the pupil, which is for exhortation to burn by the fire Holy Spirit and to spread fragrance to others. Also, this reminds us the beginning of the public ministry of Jesus Christ. The priest sets on incense and blesses the censer. Say, in the words of the individual, അങ്ങനെയാണത് എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. സുബുക്കുറ്റി വാഴ്വ് അടുത്തത് കർമ്മേൽ മലയിൽ പ്രത്യക്ഷത അറിയിക്കുന്നു എന്ന തിരുമേനിയുടെ ഒരു വിശദീകരണം കൊണ്ടുണ്ട്. ഈ ആരാധനാ സമയത്ത് കർമ്മേൽ മലയിലെ അനുഗ്രഹീത സാന്നിധ്യം നമുക്കുണ്ടാവും. അവിടെ പരിശുദ്ധ തൃത്വമുണ്ടായിരുന്നു. ഇവിടെ കർമ്മേൽ മല എന്ന് ഉദ്ദേശിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിലെയാണ്. ഒന്ന് വായിച്ച് ലൂക്കോസ് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 9:28 ഓൺവേർഡ്സ് പ്ലീസ്.
ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ
നമുക്കറിയാമല്ലോ ഈ സമയത്തും പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം നമ്മളവിടെ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആവാസം വെണ്മ ഉള്ളതാക്കി വെളുപ്പുള്ളതാക്കി തീർക്കുകയാണ് യേശു ക്രിസ്തുവിനെ. അത് ആത്മാവിന്റെ പ്രസരണം കൊണ്ട് ഉണ്ടാകുന്നതായ കാര്യം. യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ ശബ്ദം വീണ്ടും അവിടെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ തൃത്വം അവിടെ ഉണ്ടായിരുന്നു. തൃത്വമുള്ളപ്പോഴ് ഈ ദൂതഗണങ്ങളും ഉണ്ട്, വാങ്ങിപ്പോയ വിശുദ്ധരുടെ സംഘത്തിന്റെ പ്രതിനിധികളായ മോശ എലിയാവും ഉണ്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധ സമൂഹത്തെ പ്രതിനിധീകരിച്ച് പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ട്. വലിയ അനുഗ്രഹം. സഭാപൂരിതമായ സഭയ സമ്മേളനത്തിൽ നാം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നതിന്റെ ആദ്യപടിയാണ് ധൂപക്കുറ്റി വാഴ്വ്. അപ്പൊ ധൂപക്കുറ്റി വാഴ്വ് എന്ന് പറയുമ്പോൾ ഈ ഹോളി ട്രിനിറ്റി പ്രത്യക്ഷപ്പെടുന്ന ഈ സംഭവങ്ങളെല്ലാം ഓർക്കണം. മാമോദീസ ഓർക്കണം, ട്രാൻസ്ഫിഗറേഷന്റെ കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വേണം ഇതിൽ സംബന്ധിക്കാൻ എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. ഇവിടെ പറഞ്ഞ മോശയും എലിയാവും, മോശ മരിച്ചടക്കപ്പെട്ട വ്യക്തിയാണ്, എലിയാവും മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൂടാതെ ജീവനോട് ഇരിക്കുന്നവരവിടെ ഉണ്ട്. അതുകൊണ്ട് മരണവും ജീവനും ഒന്നും വിഷയമല്ല. ഇവരെല്ലാവരും യേശുക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് വിശുദ്ധ സഭ. സഭയുടെ ഏറ്റവും നല്ലൊരു, ഏറ്റവും നല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദർശനമാണ് നമ്മൾ ഈ ഇവിടെ തിരുമേനി കർമ്മേൽ മല എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തർക്കമുള്ള മലമേൽ കയറിയെന്ന് ലോകത്തിന്റെ വിശേഷത്തിൽ എഴുതി വിശേഷങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഏത് മലയാണ് എന്നുള്ളത് താബോർ ആണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ട്രാൻസ്ലേഷൻ കേൾക്കുമ്പോഴേ താബോർ മലയാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കർമ്മേലാണെന്നും പറയുന്നു. അതുകൊണ്ടാണ് തിരുമേനി ഇവിടെ കർമ്മേൽ എന്ന് എഴുതിയിരിക്കുന്നത്. അത് പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ കൺഫ്യൂസ് ആയി പോകരുത്, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. വലിയ അനുഗ്രഹവും അങ്ങനെ ഭൗമിക സഭയിലെ വിശുദ്ധരായിട്ട് തിരുമേനി നമ്മളെ വിശുദ്ധരായിട്ട് അവിടെ ഭൗമിക വാങ്ങിപ്പോയ വിശുദ്ധരും ജീവനോടിരിക്കുന്ന വിശുദ്ധരും. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, നമുക്ക് നമ്മളെ വിശുദ്ധ പൗലോസ് ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിലൊക്കെ വിശ്വാസികളെ സംബോധന എന്ന് വിശുദ്ധരെന്ന ഞാനും നിങ്ങളും വിശുദ്ധരല്ലേ? അല്ലെങ്കിൽ വിശുദ്ധരായി തീരേണ്ടവരല്ലേ? നമ്മൾ അതിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നാം വിശുദ്ധരായി തീരേണ്ടത് കർത്താവിന്റെ തിരിച്ചടി രക്ഷകൾ അനുഭവിക്കുന്ന വഴി, കർത്താവിൽ നാം ഒന്നാകുമ്പോഴാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം, 21-ാം വാക്യത്തിൽ കാണുന്നതെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാതൃത്വം മുഖാന്തരം നാമും ഒന്നാകേണ്ടിയിരിക്കുന്നു. വിശുദ്ധതൃത്വത്തെ ഇവിടെ കാണുമ്പോൾ ദൗഹത്തി വാഴുവിന്റെ സമയത്ത് നമ്മൾ ഓർക്കണം, ആ തൃത്വത്തിലേക്ക് പിതാവിനോട് ചേർന്ന് നമ്മൾ ഒന്നായിത്തീരുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു ഡെഡിക്കേഷൻ, ഒരു ഇൻവോൾവ്മെന്റ് ഓരോ ആരാധനയിലും ഉണ്ടായാൽ എന്ത് മനോഹരമെന്നറിയാം ആരാധന. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനായിട്ട് ഈ പഠന ക്ലാസ്സുകളൊക്കെ ഉപയോഗമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും തിരുമേനി പറയുന്ന മറ്റൊരു കാര്യമാണ്, നാം ഒന്നിനും കൊള്ളരുതാത്തവരാകരുത് എന്നുള്ളത്. അത് ശുശ്രൂഷക്കാര് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. തിരുമേനി പക്ഷെ ഒരു ഇച്ചിരി നല്ലതായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചങ്ങ് പോകാം. പക്ഷെ അതിന്റെ എന്താ അതിന്റെ ഏത് സെൻസിലാണ് തിരുമേനി നാം ഒന്നിനും കൊള്ളരുതാത്തവരാകരുത് എന്നൊരു ഹെഡിങ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാകും. ചില പള്ളികളിൽ ചെന്നാൽ വിശുദ്ധ ധൂപക്കുറ്റിയുടെ ഉപരിതലം പഠിച്ചതിനെയും ശുശ്രൂഷക്കാരുടെ മികട്ട് കയറാൻ ചെല്ലരുത്. അതും ഞാൻ പറഞ്ഞേക്കാം, ആദ്യമേ ഓരോന്നും പഠിപ്പിക്കുമ്പം പേടിച്ചാ പഠിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ ചോടനെ നമ്മൾ പിന്നെ നാളെ മുതൽ നമ്മൾ പോലീസാവും. അതിനു വേണ്ടി പോകരുത്, പറഞ്ഞു കൊടുക്കണം, സമാധാനത്തിൽ ചെയ്യണം. ഇതൊക്കെ ചില പള്ളികളിൽ ചെന്നാൽ വിശുദ്ധ ധൂപക്കുറ്റിയുടെ ഉപരിതലം കൊല്ലന്റെ ആലയേക്കാൾ ദയനീയവും പരിതാപകരവുമാണ്. ധൂപക്കുറ്റിയുടെ അകവശം മുന്തിരിക്കും ും കൂടിക്കൊഴിഞ്ഞതായ ഒരു മിശ്രിതവുമാണ്. അതിൽ തീ ഉണ്ടോ എന്ന് ലെൻസിലൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നാട്ടിലെ അന്തരീക്ഷത്തിനും കൊണ്ട് എഴുതിയതാ ഇവിടെ. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ഹൈജീനായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ പിള്ളേരെല്ലാം. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ചാർക്കോള് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു തീരുന്നത് കൊണ്ട് ജസ്റ്റ് പൊടി അത് തട്ടിക്കളഞ്ഞാൽ ഇതുപോലെ ഒരു ബുദ്ധിമുട്ടില്ല. നാട്ടില് ചിരട്ടക്കരി ആയതുകൊണ്ട് അതിനകത്ത് പിടിച്ചിരിക്കുന്ന കാര്യത്തെ പറ്റി ഇനി എഴുതിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുന്തിരിക്കമിട്ടാൽ ആരാധനയുടെ പ്രാതിനിധ്യം വിളിച്ചറിയിക്കുന്ന പുക അവയിൽ നിന്ന് ഉയരുന്നില്ല. ലഘൂദിക്കിയ സഭയോട് വെളിപാട് പുസ്തകത്തിൽ ദൂതൻ പറയുന്നു, നിന്നെ എന്റെ വായിൽ നിന്ന് ഉണ്ണു കളയും. മുൻപ് പറഞ്ഞ ധൂപക്കുറ്റിയിലെ അവസ്ഥ ഇതുപോലെയാണ്. നാം ദൈവത്തിൽ നിന്ന് ചൂടുള്ളവരായി പുറപ്പെട്ടിട്ട് ഉമ്മണ്ണു കളയേണ്ടതായ അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കണം. ഇരാപോലീസിൽ നിന്ന് വരുന്ന ചൂടുറവ ചുണ്ണാമ്പുകല്ലിന്റെ രാസപ്രവർത്തനം മൂലവും മറ്റ് സംസർഗത്തിലൂടെയും കേടുവരുന്നത് പോലെ ലോകപരമായ ജീവിതത്തിന്റെ അമഗ്നരായ നമ്മൾ ചൂടും ഔഷധവീര്യവും നഷ്ടപ്പെടാതെ പരിശുദ്ധ ദൃത്വത്തിന്റെ കൃപയിലൂടെ വിശുദ്ധരുടെ സാന്നിധ്യത്തിലൂടെ വിശുദ്ധരായി തീർന്ന് ഒന്നിച്ചു പാടണം. വിശുദ്ധനായ പിതാവ് വിശുദ്ധൻ, വിശുദ്ധനായ പുത്രൻ വിശുദ്ധൻ, ജീവനുള്ള വിശുദ്ധ വിശുദ്ധൻ. അതായത് അതൊരു എല്ലാരെയും ഒന്ന് അവബോധം നൽകാനായിട്ട് തിരുമേനി പറഞ്ഞേക്കുവാണ്. ആ ചൂട് നഷ്ടപ്പെട്ടു പോലെ ഒരു വാക്യം മാത്രം ഞാൻ അതിനകത്ത് നമ്മളെ ഓരോ കണ്ണിക എടുക്കുമ്പോൾ ഒരു വാക്യം പറയുമല്ലോ, അതുകൊണ്ട് അത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വാക്യം മാത്രം പറയാം. 1 തെസ്സലോനിക്കർ 5:19. 1 തെസ്സലോനിയർ 5:19.
ആത്മാവിനെ കൊടുക്കരുത്.
ആത്മാവിനെ കെടുത്തരുത് അല്ലേ?
കെടുത്തരുത്.
ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. ആത്മാവിനെ കെടുത്തരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്, അത് കത്തി ജ്വലിച്ചു നിൽക്കേണ്ടതാണ്. അതിനെ കെടുത്തി കളയരുത്. തിരുമേനി പറഞ്ഞ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്യം, മനോഹരമായ വാക്യമായതുകൊണ്ട് ശ്രദ്ധയിൽ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ആത്മാവിന്റെ ആ തീക്ഷ്ണത, തീജ്വാല, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും കെടുത്തി കളയരുതെന്ന് മാത്രം പറഞ്ഞ് അവിടെ വിടുന്നു. ഇനി അടുത്തത് വിശ്വാസ പ്രമാണത്തിലേക്ക്, ക്രീഡിലേക്ക് നമ്മൾ കയറുകയ. അടുത്തത് നമ്മൾ വിശ്വാസ പ്രമാണവാചിലുണ്ട്. കുർബാനയുടെ ഓരോ ഭാഗങ്ങൾ വിശദീകരിച്ചു പോവുകയാണ്. ഞാൻ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞ് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് കുറിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെയിൽ ഈ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ കോപ്പിയോ ഒക്കെ ഉണ്ടെന്നും എന്റെ വിചാരം. രണ്ടും കൂടെ വായിച്ചു പോയി കഴിഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോകുന്നത്. വിശ്വാസ പ്രമാണത്തിന് മുമ്പുള്ള പ്രഖ്യാപനമാണ് അടുത്തത്. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് എന്നാണ് പ്രാർത്ഥന. അതാണ് വിശ്വാസ പ്രമാണത്തിലേക്ക് കടക്കുമ്പോൾ ശുശ്രൂഷക്കാരും ചൊല്ലും, നാം എല്ലാവരും നല്ലവണ്ണം നിന്ന്, ബഹുമാനപ്പെട്ട ആചാര്യന്റെ അല്ലെങ്കിൽ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം എന്ന് പറയും. എന്നാൽ സുറിയാനിയില് ഒരു ശക്കലം കൂടെ അഡീഷണുണ്ട്, സുഫിയ സേവോ ഫ്രുസ്കോന എന്ന. അതിന്റെ അർത്ഥം പരിശുദ്ധ റൂഹായാകുന്ന ദൈവം പ്രസ്താവിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു, നാം എല്ലാവരും നല്ലോണം നിന്ന് പുരോഹിതന്റെ അല്ലെങ്കിൽ ഒന്നിപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ റൂഹായാകുന്ന ദൈവം പ്രസ്താവിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു, പരിശുദ്ധ റൂഹ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുറിയാനിയിൽ അതിന്റെ എക്സോട്ടേഷൻ. അപ്പോൾ വിശുദ്ധ സഭയുടെ പ്രാർത്ഥനയാണ്, വിശുദ്ധ സഭയുടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ദൈവം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന എന്റെ ഒരു വിശദീകരണമാണ് തിരുമേനി ഈ താഴോട്ട് എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. വായിച്ചേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:44 വായിച്ചു. സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 6 വേഴ്സ് നമ്പർ 44.
എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല.
എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ, അതായത് പിതാവ് എന്തെയോ ആകർഷിക്കണം. ഇനി അടുത്ത വാക്യം വായിച്ച് 45 വാക്യം.
എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവചന പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു.
അതാ, നാം എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. മനസ്സിലായോ? ദൈവം നമ്മളെ പഠിപ്പിക്കും. നമ്മള് പിതാ യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും, ദൈവം നമ്മളെ പഠിപ്പിക്കും. ഇത് വളരെ നല്ല ഒരു വാക്യമാണ്. അത് നമ്മള് യേശുക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലും, പിതാവ് നമ്മളെ പഠിപ്പിക്കും. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്നാണ് ഈ എക്സോട്ടേഷന് സുഫിയ തേവോ ഫ്രിസ്കോനാൻ എന്നുള്ള അത് കൊടുത്തിരിക്കുന്നത്. അതായത് പരിശുദ്ധ റൂഹായ ദൈവം നമ്മളെ അത് പ്രസ്താവിക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ റൂഹായാകുന്ന ദൈവം, ആത്മാവാകുന്ന ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ആത്മാവ് ദൈവമാണോ? ആത്മാവ് ദൈവമാണോ എന്ന് ആരൊന്നും പറയുന്നില്ല. ആണോ? എന്നാ വായിച്ച് 4 യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യം വായിച്ചു. ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാ അല്ലെങ്കിൽ ആത്മാവ് ദൈവമാ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഗോഡ് ഈസ് ഈക്വൽ സ്പിരിറ്റ്, ഈസ് ഈക്വൽ ഗോഡ്. അപ്പൊ പരിശുദ്ധ റൂഹായാകുന്ന ദൈവമാ, കേട്ടോ? അത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വായിപ്പിച്ചത്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ദൈവം ആത്മാവാണ്, പുത്രൻ ദൈവമാണ്, ആത്മാവ് ദൈവമാണ്, ഇതെല്ലാം തിരുവചനമുണ്ട്, എല്ലാം തിരുവചനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാവാകുന്ന ദൈവം നമ്മളെ പഠിപ്പിക്കുകയാ, ആ ഒരു ആത്മാവ് പഠിപ്പിക്കുക അല്ല, ദൈവം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സത്യവിശ്വാസ പ്രമാണം എന്നുള്ളതാണ് എന്റെ സാങ്കത്യം. ഇതാണ് ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം. പ്രമാണം പിതൃപുത്ര പരിശുദ്ധാത്മാവിലുള്ള ബന്ധവും വിശുദ്ധ ദൈവമാതാവും സഭയും പാപമോചനവും പ്രതിപാദിക്കുന്നു. അതാണ് ക്രീഡിൽ. ക്രീഡിൽ എന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് കണ്ണികയിൽ എന്താ പറയുന്നത് എന്ന് വായിച്ച്. വായിക്കണ്ട, കാണാ പറഞ്ഞാ മതി, വായിക്കരുത്. എന്താ പറയുന്നേ? ഫാദർ ഓൾമൈറ്റി അല്ലെ തുടങ്ങുന്നത്? എങ്ങനെ? ഫാദർ ഓൾമൈറ്റി അല്ലേ, സർവശക്തിയുള്ള പിതാവായി. മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് ആൻഡ് ഓൾ തിങ്സ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ അല്ലേ. അത് ജനസിസ് ചാപ്റ്റർ 1 and 2 സം ടോട്ടൽ ആണ് പിതാവാം ദൈവം എന്നുള്ളത്. അപ്പൊ ഒന്നാം കണ്ണിക പിതാവാം ദൈവത്തെ പറ്റി പറയും. നിങ്ങൾക്കറിയാം നൈസിയൻ ക്രീഡെന്ന് അതിന് പറയുന്നത് AD 325 നൈസിയയിൽ അറിയോസിന്റെ അല്ലെങ്കിൽ അപ്പോൾ ഒളിനാറിനസിന്റെ ഒക്കെ വേദപീഠത്തെ എതിർക്കാനായിട്ട്. ഇതൊക്കെ നമ്മള് നേരത്തെ ഒന്ന് പഠിച്ചു പോയതാന്ന് തോന്നുന്നു, നേരത്തെ ഒന്ന് പഠിച്ചിട്ടുള്ളതാ. നൈസിയൻ ക്രീഡാണ് എന്നാ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു പിന്നീട് ആദ്യത്തെ 3 സിനഹദോസുകളിൽ നിന്നും ഉള്ളതാ ഇത്. നിക്കായിലെയും കുസ്തിനോപോലിസും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയായ 3 പുതു സിനഹദോസുകളിലും ഉണ്ടായ ക്രീഡ. പക്ഷെ അത് പൊതുവായി നൈസിയൻ ക്രീഡ് എന്നറിയപ്പെടുന്നു. അത് വിശുദ്ധ സഭയുടെ സത്യവിശ്വാസമാണ്. ആദ്യത്തെ 3 കണ്ണികൾ, 1 കണ്ണിക പിതാവാം ദൈവത്തെ പറ്റി പറയുന്നു, 2 കണ്ണിക ആൻഡ് ഇൻ ദ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ്. ഓരോന്നിനും വിശദീകരണമുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പഠിക്കാം. ഓരോന്നിനും വിശദീകരണം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം വാക്യങ്ങളുണ്ട്, ഓരോന്നിനും വാക്യങ്ങളുണ്ട്. ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ് എന്നുള്ളത് സെയിന്റ് ജോൺ 3:16, ബിഗോട്ടൺ ഓഫ് ദി ഫാദർ ബിഫോർ ഓൾ വേൾഡ്സ് ജോൺ 1:1 and 2, ലൈറ്റ് ഓഫ് ലൈറ്റ് വെരി ഗോഡ് ഓഫ് വെരി ഗോഡ് ജോൺ 1:4 and 5, അങ്ങനെ ഓരോന്നിനും വാക്യമുണ്ട്. അത് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തേത്. ഒന്നാമത് പിതാവാം ദൈവം, രണ്ട് പുത്രനാം ദൈവം. മൂന്നാമത്തെ കണ്ണി ആരെ പറ്റിയാ? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. ആ അതാ, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, ആൻഡ് ഇൻ വൺ ലിവിംഗ് ആൻഡ് ഹോളി സ്പിരിറ്റ് ദ ലൈഫ് ഗിവിംഗ് ലോഡ് ഓഫ് ഓൾ ഹൂ പ്രൊസീഡ്സ്. അതാ ലൈഫ് ഗിവിംഗ് ലോഡ്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹ. അപ്പൊ ഇവിടെ കർത്താവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാ? റൂഹായ. ഇനിയും കർത്താവ് എന്നുള്ളത് കൊണ്ട് യേശു ക്രിസ്തു ആണ് വിചാരിക്കരുത്. ആ തേർഡ് സ്റ്റാൻസ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൂഹായ. ആൻഡ് ഇൻ ദ വൺ ലിവിംഗ് ഹോളി സ്പിരിറ്റ് ദ ലൈഫ് ഗിവിംഗ് ലോഡ് ഓഫ് ഹു പ്രൊസീഡ്സ് ഫ്രം ദ. അത് അത് പരിശുദ്ധ റൂഹായെ പറ്റിയാ. ഇവിടെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നത് പരിശുദ്ധ റൂഹായ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിപ്പിച്ചേ. ഇപ്പൊ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ് വായിപ്പിച്ചേ. യോഹന്നാൻ 4:24 വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. പരിശുദ്ധാത്മാവിനെ ഒരു കുറവുള്ളതായിട്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതിനുവേണ്ടി ഞാൻ എടുത്തെടുത്ത് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹായ. ആ പരിശുദ്ധ റൂഹ എന്തൊക്കെ ചെയ്തു എന്നാ പറയുന്നേ? പിതാവിൽ നിന്ന് പുറപ്പെട്ടു. And who with the Father and the Son is worshipped and glorified, who spoke by the prophets and the apostles. നബിയന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ചു. അതാണ് ജീവനുള്ള പരിശുദ്ധ റൂഹ. ഏകറൂഹായാലും നമ്മൾ വിശ്വസിക്കുന്നു. കാതോലികവും വൈഹികവുമായിരിക്കുന്ന ഏക വിശുദ്ധ സഭ. അത് വിശുദ്ധ സഭയുടെ 4 adjectives എന്താ? 1 holy കാത്തലിക് ആൻഡ് അപ്പോസ്തലിക്. ഈ കാര്യം അത് കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭ എന്നുള്ളത് ഒറ്റ മലയാളം വാക്കായതുകൊണ്ട് ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. 1 holy കാത്തലിക് ആൻഡ് അപ്പോസ്തലിക്. ഇത് ചർച്ചിനെ പറ്റിയുള്ള വിശദീകരണമാണ്. അത് സഭയൊന്നാണ്, വിശുദ്ധമാണ്. അതിൻ്റെ ഒന്നും വിശദീകരണം ആവശ്യമില്ല. കാത്തലിക് എന്ന് വെച്ചാൽ എന്നാ? കത്തോലിക്ക സഭയാണെന്നാണോ? പിന്നെ ആ യൂണിവേഴ്സൽ. കാത്തലിക് എന്ന് വെച്ചാൽ യൂണിവേഴ്സലാ, യൂണിവേഴ്സലാ, ലോകം മുഴുവനുള്ളതാ എന്നാ. അല്ല കത്തോലിക്ക സഭയാന്നല്ല, ലോകം മുഴുവനുള്ളതാ. ലോകം മുഴുവനുള്ള സഭ അതൊന്നാണ്. കർത്താവിന്റെ ശരീരം അത് വിശുദ്ധമാണ്, കർത്താവിന്റെ ശരീരമാണ് എന്നുള്ള അർത്ഥത്തിൽ അവിടെ കാത്തലിക് യൂണിവേഴ്സൽ ആണെന്നുള്ള അർത്ഥത്തിൽ കാത്തലിക് എന്ന് ഉപയോഗിച്ചേക്കുന്നു. അത് അപ്പോസ്തോലിക്, അപ്പോസ്തോലിക് ചർച്ച എന്നുള്ളതിന്റെ വിശദീകരണം ഞാൻ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത കാര്യം, എഫേസ്യർ 2:21 അത് തുടങ്ങി ദശക്കണക്കിന് വാക്യങ്ങൾ, അല്ലെങ്കിൽ ഏകദേശം 10-20 വാക്യങ്ങളോളം ഉണ്ട് അപ്പോസ്തലിക. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഞാനത് വിടുന്നു. അതിലേക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ അങ്ങ് സമയം പോകും. അതുകൊണ്ട് അപ്പോസ്തോലികമാണ് സഭ. അതിന്റെ പൂർണ്ണത 21:14 നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തില് നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും ഒരു കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലന്മാര് ഈ പെന്തക്കോസ്തുകാര് പറയാം അപ്പോസ്തലന്മാരുടെ ഉപദേശം മതി എന്ന് പറയും. പോരാ, അപ്പോസ്തലന്മാരുടെ ഉപദേശം പോരാ. ആ അപ്പോസ്തോലിക സക്സഷൻ, അപ്പോസ്തോലിക് സക്സഷൻ എന്ന് പറയുന്നത് ഉള്ളതാ. അതുകൊണ്ടാ യൂത തൂങ്ങിച്ചെത്തപ്പം മത്യാസിനെ തിരഞ്ഞെടുക്കുകയും അത് എണ്ണം തികയ്ക്കുക. എണ്ണം തികയണം. ഉപദേശം മതിയെങ്കിൽ ബാക്കി 11 പേരുടെ ഉപദേശം മതിയായിരുന്നല്ലോ. ഇനി മത്യാസിനെ തിരഞ്ഞെടുക്കണ്ടായിരുന്നു. തന്നെ അല്ല, ഇനിയും കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയൊക്കെ അലക്കി വിളിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കയറാനായിട്ട് ചെല്ലുമ്പോഴേ അവിടെയും 12 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തൂടെ അല്ലാതെ ഒന്നും കയറാൻ പറ്റിയത്. അതാണ് അപ്പോസ്തോലിക സഭ. ഓക്കെ, ഇപ്പൊ അത്രയും മതി. ആൻഡ് വി അക്നോളജ് 1 baptism ഫോർ ദി റിമിഷൻ ഓഫ് സിൻ ആൻഡ് look for the resurrection of the dead and the new life in the world to come. നമ്മൾ പിന്നീട് പാപമോചനത്തിലുള്ള മാമോദീസ, അതിന്റെ അത് നമ്മുടെ സഭയുടെ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. പിന്നീട് അവസാനത്തെ കണ്ണികയിൽ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തൊക്കെയാ? പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും പിന്നെ ലോകത്തിലെ പുതിയ ജീവനുമായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുന്നു. അതൊക്കെയാ നമ്മുടെ വിശ്വാസം. പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രമൊന്നല്ല കേട്ടോ. മാമോദീസ ഒന്നും ഒന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അത് അങ്ങനെ പറയാൻ ശ്രമിക്കണം. ഞങ്ങൾ അച്ഛന്മാരും ഒക്കെ തെറ്റിച്ചാ പറയുന്നത്, വായിച്ച എഫ് എസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ മാമോദീസ ഒന്ന്. അത് പറഞ്ഞങ്ങ് പോയേക്കാം. അത് നാലാം അധ്യായ അഞ്ചാം വാക്യം എഫ് എസ് നാലിന് അഞ്ച്
നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും
സ്നാനം ഒന്ന് കണ്ടോ, സ്നാനം ഒന്ന്. സ്നാനം ഒരിക്കലും എന്നാണോ എഴുതിയേക്കുന്നേ? സ്നാനം ഒന്ന്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പം ഇത് പഠിച്ചു കഴിയുമ്പോഴേലും ഇനി മാറ്റാൻ ശ്രമിക്കുക. അച്ഛന്മാരും ഒക്കെ തെറ്റിച്ചു ചൊല്ലും, നിങ്ങളത് ഗൗനിക്കണ്ട. പക്ഷെ ഒരിക്കൽ മാത്രമാകുന്നു എന്നല്ല, എല്ലാ അച്ചടിച്ചൊക്കെ വെച്ചേക്കുന്ന എല്ലാം ഒരിക്കൽ മാത്രമാകുന്നു. പാവമോചന മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞു. അത് സ്നാനം ഒന്ന് എന്ന് എഫ് എസ് ആർ നാലിന്റെ അഞ്ചിൽ എഴുതിയേക്കുന്നോണ്ടാണ് അത് പറയുന്നത്. സ്നാനം ഒന്ന്, അതൊന്ന്, ഒരിക്കൽ എന്നല്ല ഒന്ന്. അങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പാവമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും ഉരുവാഞ്ചിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവൻ, ഇന്ന മരിച്ചവരുടെ ഉയർപ്പുണ്ട്, ഉരുവാഞ്ചിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവൻ, ഇതിനുവേണ്ടിയൊക്കെ നമ്മൾ നോക്കി പറക്കുകയാണ്. അങ്ങനെയാണ് അത് ക്രീഡ്. പിന്നീട് അടുത്തത് കിസ് ഓഫ് പീസ് എന്നുള്ളതാ. കിസ് ഓഫ് പീസ് നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ സത്യവിശ്വാസം എല്ലാം ഏറ്റു പറഞ്ഞു. ഈ സമയത്ത് ശുശ്രൂഷക്കാരൻ എന്നാ ചെയ്യും? തൂക്കറ്റിയായിട്ട് പുറകോട്ട് പോകും എന്നറിയാവോ? അതറിയാമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, സത്യവിശ്വാസികൾ മാത്രമേ ഇനിയുള്ള ശുശ്രൂഷയിൽ സംബന്ധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തൂക്കറ്റിയായിട്ട് പുറകോട്ട് പോകുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ രണ്ട് ചങ്ങലകൾ രണ്ട് കയ്യിലായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് അച്ഛനോട് പറയുന്നതായിട്ടാ, ഇനിയും കുഴപ്പമില്ല നമുക്ക് തുടങ്ങാം, നമ്മൾ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ, വിശുദ്ധരുടെ കൂട്ടം മാത്രമേ ഉള്ളൂ. രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും, നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്നുള്ള ഒന്നുമില്ല. ഇപ്പൊ അത് മൂറോൻ കുദാശയ്ക്ക് മാത്രം പറയുന്നു. ഇപ്പൊ നാപ്പാൻ വെള്ളിയാഴ്ച മൂറോൻ കുദാശ ഉണ്ടല്ലോ, അതിന്റെ ലൈവ് ഒക്കെ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ ശ്രദ്ധിച്ചോണം. അവിടെ മാത്രം ആർച്ച് ഡീക്കൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, ഒരാളെ ആർച്ച് ഡീക്കനായിട്ട് എടുക്കും, അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും. പിന്നെ സ്നാനമേൽക്കാത്തവരും മാമോദീസ സ്വീകരിക്കാത്തവരും വിശ്വാസികളല്ലാത്തവരും അങ്ങനെ ഒരു എക്സോട്ടേഷൻ ഉണ്ട്, ലുണാറ്റിക് പേഴ്സൺ ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം പുറത്തു പോകാൻ പറയും. അത് കഴിഞ്ഞിട്ട് എല്ലാം അടയ്ക്കും, അടയ്ക്കും വാതിലുകളെല്ലാം അടയ്ക്കും, അത്രേ ഉള്ളൂ ബാക്കി ശുശ്രൂഷ. അതേ മീനിങ്ങില ഇവിടെയും ചെയ്യുന്നത്, പടിഞ്ഞാറ് വശം വരെ ശുശ്രൂഷക്കാരൻ പോകുന്നതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാറ്റക്യൂമൻ ഉണ്ട്, അവര് നീലേഴ്സ് ഉണ്ട്, അവര് കൺഫസേഴ്സ് ഉണ്ട്, അതിലേക്ക് അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ച് മാമോദീസ സ്വീകരിക്കാനായിട്ട് വരുന്ന പല കാറ്റഗറി ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം പുറത്തു പോകാൻ പറയുന്നിട്ട് വിശ്വാസം സ്വീകരിച്ചവരെ, മാമോദീസ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നവർ മാത്രമേ ബാക്കിയുള്ളവർ പങ്കെടുക്കാവൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നിട്ടാണ് അവരെല്ലാരും കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകസൂരി കൊടുക്കേണ്ടത്, വിശ്വാസികളുടെ സമൂഹം തമ്മിൽ നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് കിസ് ഓഫ് പീസിലേക്ക് വരിക. വേദപുസ്തക പഠിതാക്കൾ അഥവാ സ്നാനത്തിന് ഒരുങ്ങുന്നവർ വിശ്വാസ പ്രമാണത്തിന് മുൻപ് അവര് ആരാധനാലയത്തിൽ നിന്ന് മടങ്ങും. നേരത്തെ അങ്ങനെയായിരുന്നു, അവര് മടങ്ങും. പിന്നീട് വിശ്വാസികൾക്കുള്ളതാണ്, അതായത് മാമോദീസ സ്വീകരിച്ചിട്ടുള്ള വിശുദ്ധർക്കുള്ളതാണ്. അതുകൊണ്ട് തിരുമേനി ഇവിടെ പറയാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് വിശുദ്ധർ, വിശുദ്ധർ. നമ്മളത് വിശുദ്ധരാകണം, നമ്മള് മാമോദീസ സ്വീകരിച്ച വിശുദ്ധിയുടെ നിറകുടങ്ങളായിട്ട് മാറണമെന്നുള്ള ഒരു ആശയം തിരുമേനി എപ്പോഴും ഇവിടെ എംഫസൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തൂവുക്കുറ്റി വാഴവ് കഴിഞ്ഞ് ശുശ്രൂഷക്കാരൻ പടിഞ്ഞാറേക്ക് തൂവും വിശു പോകുന്നു, സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ളവരെ ഉള്ളു എന്നുള്ള അർത്ഥത്തിൽ ചങ്ങലയുടെ രണ്ട് തലയും കൈകൾ കൊണ്ട് രണ്ടും വിടർത്തി പിടിച്ചുകൊണ്ട് പുരോഹിതനെ സമീപിക്കുന്നു. ധാർമ്മികൻ പദവിയിൽ കയറി, അവിടെ ദർഗ എന്ന ആ പദവിയിലേക്ക് കയറുമ്പോൾ ആ പദവിയുടെ പേര് ദർഗായിലേക്ക് കയറി, യാചിക്കേണ്ട സമയം ഇതാന്നുള്ളത് കഴിഞ്ഞിട്ട് ദർഗായിലേക്ക് കയറിയിട്ടുള്ള പ്രാർത്ഥന അത്ര നിരന്താഴെ നിന്നായിരുന്നു പ്രാർത്ഥനകളെല്ലാം. പിന്നീട് സ്വർഗീയമായ അവസ്ഥയിലേക്ക് കയറുകയാണ്, ഭൂമിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് സ്വർഗീയ അവസ്ഥയിലേക്ക് കയറുന്നു എന്നുള്ള അർത്ഥത്തില. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പായ ഇടുന്നതും അതേ അർത്ഥത്തില കേട്ടോ, പ്രാർത്ഥിക്കാനേ പായിടുന്നതും ഈ സന്ദർഭോചിതമായിട്ട് അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പുരോഹിതൻ വരുമ്പോൾ നമ്മൾ പായിട്ട് കൊടുക്കുകയല്ലേ. പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കീറി പറഞ്ഞതാണേലും അച്ഛൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു പായിട്ട് കൊടുക്കുമായിരുന്നു. അതിന്റെ അർത്ഥം അച്ഛൻ വലിയ പുള്ളിയായതുകൊണ്ട് എന്നാ നിന്ന് അങ്ങനല്ല, അങ്ങനേ അല്ല. ഭൂമിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു, ഭൂമിയിൽ നിന്ന് ഉയർന്നു, പ്രാർത്ഥിക്കാനായിട്ട് അടുത്ത ഒരു സ്ഥലത്തിലേക്ക് നിൽക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ മനസ്സിൽ ബോധ്യമുള്ളവരോ ഉണ്ടെങ്കിൽ ഇനിയും പുരോഹിതം പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവര് ഇതിനു വേണ്ടി തന്നെ ഒരു 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 പായ അതിനു വേണ്ടി തന്നെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ ഇവിടെ മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ട്. അപ്പം പക്ഷെ അത് എന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ചെയ്യണം. അതുപോലെ ഒരു പുരോഹിതൻ നമ്മളെ ഈ കേരളിങ്ങിനൊക്കെ പല വീടുകളിലും പുറത്തുള്ള വീടുകളും ഈ ഇടയിലും നമ്മുടെ വീടുകളും മിക്കവാറും ചെയ്യാറുണ്ട്. പുറത്തു പോയ ഒരു വീട്ടിൽ ചെന്നപ്പോൾ മർത്തോമക്കാരുടെ വീടാണ് അവിടെ, പക്ഷെ അവര് പുരോഹിതന് വേണ്ടി ഒരു പിന്നെ കസാറ വേർതിരിച്ച് വെള്ള തുണിയൊക്കെ വിരിച്ച് അതിലിട്ടിരിക്കുന്നു. നമ്മളതിൽ ഇരുന്നാലും ഇല്ലേലും അവരത് പുരോഹിതൻ എന്നുള്ളതല്ല, അവര് ദൈവത്തെ മാനിക്കുകയാണ് കേട്ടോ. നമ്മളെ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ എന്നുള്ളതാ, അല്ലെങ്കിൽ ഈ ലീവിൽ ഒരുവിനെ ചെയ്തോളം അല്ല എനിക്കാകുന്നു ചെയ്തത്. അപ്പൊ ഒരു പുരോഹിതൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാ ഇതെല്ലാം. അതുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ ദർഗായിലേക്ക് കയറുന്നു അല്ലെങ്കിൽ പായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് ഉയരുന്നു. അങ്ങനെ ഉയർന്നു വേണം ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ഭൂമിയിൽ നിന്ന് ഉയർന്ന് ദൈവിക കാര്യങ്ങൾ വ്യാപൃതമായി അവിടുന്ന് കിട്ടുന്ന സമാധാനവും ശാന്തിയും എന്നിട്ട് അവനെ തുടങ്ങുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. ആ സമാധാനത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഇവിടെ. അതുകൊണ്ട് അങ്ങനെ യാഗം അർപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്യോന്യം ക്ഷമിക്കണം എന്നുള്ള ദൈവിക വചനം അന്വർത്ഥമാക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പറയുന്നില്ലേ, നീ യാഗം അർപ്പിക്കാൻ പോകുമ്പോ നിനക്ക് നിന്റെ സഹോദരനോട് വല്ലത് ഉണ്ടെന്ന് തോന്നിയാൽ നിരന്നിട്ട് വരാനാണോ പറയുന്നേ, നിനക്ക് നിന്റെ സഹോദരനോട് വല്ലത് ഉണ്ടെന്ന് തോന്നിയാൽ എന്നാണോ വായിച്ചേ? മത്തായി 5:24 വായിച്ചേ. അതാ കാര്യം, നിന്റെ സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയ നമുക്കാരോടും പ്രശ്നമൊന്നും ഇല്ലല്ലോ, നമ്മള് ഡീസന്റ് അല്ലേ. എന്റെ അച്ഛാ എനിക്ക് ആരോടും യാതൊരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു മനുഷ്യനോട് ഒരു പ്രശ്നവും ഇല്ല. എന്റെ അച്ഛാ എനിക്ക് ആരോടും യാതൊരു പ്രശ്നം. പക്ഷെ തിരുവനന്തപുരം പറഞ്ഞേക്കുന്നു നിനക്ക് മറ്റുള്ളവരോട് പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല. ആ വായിക്കുവാണോ, ഒന്ന് വായിച്ചു.
യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോടുകൂടി പ്രതിയോഗിയോടുകൂടെ
അതുകൊണ്ട് സഹോദരനുമായിട്ട് രമ്യപ്പെടണം. അതുകൊണ്ട് നിരപ്പിന്റെ ശുശ്രൂഷ നമുക്കിനി മുന്നോട്ട് പോകാനും പറ്റില്ല, സമയമായതുകൊണ്ട് ആദ്യം പോയി നിരപ്പാ, എന്നിട്ട് നമ്മൾ അടുത്ത ആഴ്ച വാ, നിരപ്പ് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സമയമായി, കൃത്യസമയമായി നിരപ്പാകാനുള്ള ഒരാഴ്ച മുന്നിലുണ്ട്. നമ്മൾ ഡീസന്റ് ആണ്, നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും നമ്മളോടെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിങ്ങൾക്ക് തോന്നുക അവൻ എന്നോട് ഇടയായിട്ട് മിണ്ടുന്നില്ലല്ലോ, ഞാൻ അവനോട് അങ്ങോട്ടും അങ്ങോട്ടും കയറി സംസാരിക്കുന്നു. പക്ഷെ അത് ക്ലിയർ ചെയ്യണം. യു ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. നിന്റെ പ്രശ്നം അല്ലെന്നറിയാം, നീ ഡീസന്റ് എന്നറിയാം, നല്ല മനുഷ്യനാ, എന്നെയും നിങ്ങളെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ കൊള്ളാം, സമ്മതിച്ചു. പക്ഷെ നിന്റെ സഹോദരൻ എന്തെങ്കിലും ഒരു പ്രശ്നം നിന്റെ നേരെ ഉണ്ടെന്ന് തോന്നിയാൽ അതെല്ലാം വെച്ചേച്ച് രമ്യപ്പെട്ടിട്ട് വന്ന് വഴിപാട് അർപ്പിക്കാം. അതുകൊണ്ട് ഒരാഴ്ച സമയമുണ്ട്, രമ്യപ്പെടണം. ദൈവാനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ ഭംഗിയായിരുന്നു. ഞങ്ങൾ വളരെ ആസ്വദിക്കുന്നു അച്ഛൻ്റെ ക്ലാസ്സസ്. പ്രത്യേകിച്ച് ഒരു അനൗൺസ്മെന്റും ഇല്ല. നമ്മൾ നോയമ്പിന്റെ സമയം പകുതി കഴിഞ്ഞു. ഇനിയും നോയമ്പ് നോക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ഉപാനിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.
അച്ഛനുണ്ടോ? പ്രാർത്ഥിച്ചു ശുദ്ധമുള്ള പാവാസ്തുത്വങ്ങളിൽ നിന്നാവസ്ഥ ഞാൻ നീ കാത്തുകൊണ്ടാണ്. രക്ഷിതാവായ ഉത്തരാജയം ശ്രീപായ ഞങ്ങളെ മറച്ചുകൊണ്ടാണ് ശുദ്ധമുള്ള റൂഹാണ് ദൈവമായ കർത്താവെ നേരെ എന്റെ ദൈവത്തിന്റെ ഇറങ്ങി കഴിഞ്ഞാൽ മറച്ചുകൊണ്ടാണമേ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയതാവ് ഞങ്ങളെ കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായിട്ടും നിങ്ങളുടെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. ദൈവമേ ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായിട്ട് സമർപ്പിക്കാം, ജീവനുള്ള ബലി അർപ്പിക്കാം, ലിവിംഗ് സാക്രിഫൈസ് ആയിട്ട് ഞങ്ങൾ മാറാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധാത്മാവിന്റെ കൃപ ഈ ദിവസം കൂടെ ബലഹീനങ്ങളായിരിക്കണം ഞങ്ങളുടെ നൊയമ്പ് ഉപവാസങ്ങളെ കൈക്കൊള്ളണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഉച്ചരിപ്പിക്കും. വിനയവും ധാർമ്മയും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. അഹങ്കാരവും നികളും സ്വാർത്ഥതയും അസൂയയെല്ലാം ഞങ്ങളെ നിരത്തു മാറ്റണം. മനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിച്ചു താവെ ശിശു കുർബാനയിലേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ കണ്ടല്ലോ. ഞങ്ങളെ ശോധന ചെയ്ത് സത്യകുമ്പസാരം നടത്തി ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധിയോടെ ഇത് സംബന്ധിക്കാൻ ശരീര സഹായി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയർപ്പിക്കുവാനായിട്ട് തന്നെ ആത്മാവാന്തേമേ അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
Thank you, Acha. Good evening to everyone.